2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. മോഹൻലാൽ അഭിമുഖം, ജീവിതം എന്ന വിസ്മയം 3, ജീവിതത്തിന്റെ രസം. വി എസ് രാജേഷ് എഴുതുന്നു. അനുഗ്രഹീത നടൻ മോഹൻലാലുമായുള്ള ദീർഘ സംഭാഷണത്തിന്റെ 3-ാം ഭാഗമാണ് ചുവടെ. തിരനോട്ടത്തിൽ നിന്ന് ബറോസിൽ എത്തി നിൽക്കുന്നു. കുസൃതി ചോദ്യമാണ്, അഭിനയം ഇംപ്രൂവ് ചെയ്യാൻ വല്ല പോംവഴിയുമുണ്ടോ? പല വീക്ഷണങ്ങളുമുണ്ട്, അഭിനയിക്കാതിരിക്കുക. സിനിമയിൽ അങ്ങനെയാണ്. എന്റെ അടുത്ത് ശിവാജി സാർ പറഞ്ഞിട്ടുണ്ട്, ആൻ ആക്ടർ ഷുഡ് ആൻ ആക്ട് എന്ന്. അദ്ദേഹം സ്റ്റേജിൽ നിന്നും വന്നയാളാണ്, ആ സ്വാധീനം ഉണ്ടാകും. ഇപ്പോൾ പുതിയ കാലത്ത് ബിഹേവിംഗ് എന്ന രീതിയിലാണ് പോകുന്നത്. ഞാൻ ഈയിടെ കർണഭാരതം വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും കണ്ട് നമ്മളിങ്ങനെ ആലോചിക്കും. ഏറ്റവും ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് ആയിരുന്നു അത്, നാടകം എന്ന് പറയുന്നത്. അഭിനയിക്കുകയാണ്, അതിന് ക്ലോസപ്പോ ബ്രേക്കോ ഒന്നും ഇല്ലല്ലോ, കണ്ടിന്യൂറ്റി അങ്ങനെ പോവുകയല്ലേ. രണ്ടും രണ്ട് രീതിയാണല്ലേ. അങ്ങനെയല്ലാത്തവർ ഉണ്ടാകാം, എനിക്ക് രണ്ടും രണ്ടാണ്. ഞാൻ സിനിമയിൽ ഉള്ള ആളല്ലേ, എപ്പോഴും സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു സഭാകമ്പം ഉണ്ടാകും. കർണഭാരതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വലിയ ടെൻഷൻ, ഡയലോഗ് ഇടയ്ക്ക് മറന്നുപോയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു. സംസ്കൃത ഡയലോഗ് പറയുമ്പോൾ നമ്മൾ വല്ലാതെ എനർജറ്റിക് ആകും, ഒരു പ്രത്യേക ഭാഷയല്ലേ, അതിന്റെ ഉച്ചാരണമൊക്കെ അങ്ങനെയാണ്. അതിൽ ഇന്ദ്രൻ വേഷം മാറി വന്നിട്ടുള്ള ഒരു രംഗം കുറെ സമയം ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ അടുത്ത ഡയലോഗ് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, തമിഴിലും ഇംഗ്ലീഷിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അത് എന്ത് പറയണമെന്ന് ആ സമയത്ത് ദൈവം തോന്നിപ്പിച്ചു. ഞാൻ ആദ്യം ആ നാടകം ചെയ്ത സമയത്ത് സംഘാടകർ റിക്വസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി ചെയ്യിപ്പിച്ചു. 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആരും ചെയ്യാറില്ല. ഒരു പ്രാവശ്യം തന്നെ ഇതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചു പോയതാണ്. ദൈവാനുഗ്രഹം നിയോഗം അല്ലേ, എല്ലാം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ രസം എന്താണ്? അത് വലിയൊരു ചോദ്യമാണ്. ജീവിക്കുക എന്നുള്ളതാണ് രസം. ഒരു നല്ല മനുഷ്യൻ, നല്ല മനുഷ്യർ എന്നതിന്റെ ടെർമിനോളജി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നൊക്കെ പലരും പറയും. ജീവിതത്തിന്റെ രസമായി ഞാൻ കണക്കാക്കുന്നത് നല്ല സൗഹൃദങ്ങൾ, നല്ല കുടുംബം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാം നല്ലതായിട്ട് വരുമ്പോൾ പിന്നെ അതിലെ സങ്കടങ്ങൾ, സമ്മിശ്ര കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആനന്ദം കണ്ടെത്തുന്നതാണോ സ്വാഭാവികമായി വരുന്നതാണോ, ഏതിലാണ് ആനന്ദം കണ്ടെത്തേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെയാണത്. ചില ആൾക്കാർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും. ഓരോ വ്യക്തികളും ഓരോ തരത്തിലല്ലേ. അപ്പോൾ നിങ്ങളുടെ ആനന്ദത്തിലേക്ക് ഞാൻ കൈവിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചുറ്റും സൗഹൃദങ്ങൾ, കുടുംബം എല്ലാമുണ്ട്. എങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന്, തരിച്ചാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ആരുമില്ല എന്ന തോന്നലൊക്കെ ഉണ്ടാകാറ്. എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, ഒരു പ്രോബ്ലവുമില്ല. അപ്പോൾ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമോ? ഒന്നും വേണ്ട, വെറുതെ ഇരിക്കാം. അതൊരു ഭാഗ്യമാണ്. എനിക്കങ്ങനെ ബോറടിക്കുന്ന ഒരാളല്ല. ഒരു മുറിയിൽ എത്ര നേരം വേണമെങ്കിലും ഒന്നും ചെയ്യാതെ ഇരിക്കാം. ഈ കോവിഡ് സമയത്തൊക്കെ എത്രയോ നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പോയി കുക്ക് ചെയ്യും. തനിച്ചാകുന്നു എന്ന് പറയുമ്പോൾ തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് അത് പ്രശ്നമല്ല. തനിച്ചിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് പേർക്കൊപ്പം ഇരിക്കുന്നതിനേക്കാളും തനിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരുപാട് യാത്രകളും ആത്മീയ ചിന്തകളും അത്തരത്തിലുള്ള പുസ്തകങ്ങളുമൊക്കെ വായിക്കുന്നയാളാണ്. ജീവിതം നിരർത്ഥകമാണെന്നും എല്ലാം മായമാണെന്നും ഒരു വാദമുണ്ട്. എന്തു പറയുന്നു? മായാവാദം, ടൈം ആൻഡ് സ്പേസ് എന്നൊക്കെ ഒരുപാട് ചിന്തകളുണ്ട്. ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലേ? ജീവിതത്തിന് അർത്ഥമുണ്ടോ? അതോ ഇതിലൊന്നുമില്ലേ എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതൊക്കെ ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങയുടെ ഫിലോസഫിയിൽ ജീവിക്കുന്നയാളാണ്. ജീവിതത്തിന് എന്ത് അർത്ഥമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, എൻ്റെ കുടുംബം അതിനെ നന്നായി കൊണ്ടുപോവുക എന്നതൊക്കെ ആയിരിക്കാം. നമുക്കും ഒരു പ്രോബ്ലം വരുമ്പോൾ ആണ് നമ്മൾ ഇത് ആലോചിക്കുന്നത്. ഭയങ്കരമായ ഒരു അസുഖം വന്നു, അപ്പോഴൊക്കെ അല്ലേ ദൈവമേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നൊക്കെ ആലോചിക്കുക. അത്തരം ഒരു കാര്യങ്ങളും ആലോചിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാമല്ലോ. മായ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. മായ എന്നൊക്കെ ചിന്തിച്ചാൽ ആകെ സങ്കീർണമായി പോകും. ഇത്തരം ചിന്തകൾ ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കൊണ്ടാകാം നമുക്ക് അഭിനയിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പതറാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് ഒരാൾ അങ്ങനെ പറഞ്ഞുവെന്ന്, ആയിക്കോട്ടെ എന്ന് മറുപടി നൽകാൻ പറ്റുന്നത്. ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പോകുമ്പോഴാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുക, നമ്മൾ സത്യസന്ധമായി പെരുമാറുക എന്നുള്ളതാണ്. നമ്മളാരും പെർഫെക്റ്റ്, എന്താണ് പെർഫെക്റ്റ് എന്ന് അറിയാതെ പെർഫെക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യരാണ്, എല്ലാവരും അവരുടേതായ ചില വാസനകളുണ്ട്. ഒരാൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാൾക്ക് ശരിയായി തോന്നാം, ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റുമായി തോന്നാം. ഇതിനിടയിൽ ഒരുപാട് ടൈം ഉണ്ട്. നടുക്കു നിൽക്കുക എന്ന് പറയും. അങ്ങനെ നടുക്കു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏറ്റവും താഴെയും ഏറ്റവും മുകളിലും പോകാതെ, പണ്ട് കുട്ടനാട് ഭാഷയിൽ ഇങ്ങനെ അച്ചടിച്ചു നിൽക്കുക എന്ന് പറയില്ലേ? വെള്ളം ഇങ്ങനെ വന്ന് അച്ചടിച്ചു നിൽക്കില്ലേ? ബീയിങ് ഇൻ ദ മിഡിൽ എന്ന് പറയില്ലേ? അതാണ്. ഉറ്റവരില്ലെങ്കിൽ വളരെ അടുപ്പമുള്ളവരുടെ വേർപാട് വരുമ്പോൾ അന്തിമാഞ്ജലി നേരിൽ അർപ്പിക്കണമെന്ന് തോന്നാറുണ്ടോ? എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ മടിയിലേക്ക് വീടാണ് ആലമ്മൂടൻ ചേട്ടൻ മരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനും മരിക്കുന്നയാളാണ്. എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കും അറിയില്ല. എല്ലാവരും മരിക്കും. അതിന്റെ രഹസ്യങ്ങളിലേക്കൊന്നും പോകാതെ ഉള്ള കാലം സന്തോഷമായിട്ടിരിക്കുക എന്നതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ളവരോ ഉറ്റവരോ ഒക്കെ മരിക്കുമ്പോൾ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ച് പോകാൻ ഒരുപാട് പരിമിതികളുണ്ട്. ചിലപ്പോൾ സ്ഥലത്തുണ്ടാകില്ല. എത്താൻ പറ്റാതിരിക്കുമ്പോൾ അതിന്റെ ഒരു സങ്കടം ഉണ്ടാകും. വിദേശത്തുള്ള എത്രയോ പേർക്ക് പേരൻസ് മരിച്ചിട്ട് വരാൻ പറ്റാറില്ല. അത് ഒരു നിയോഗമാണ്. യു ആർ ബോൺ ടു ഡൈ എന്ന് പറയും. ജനിച്ചത് തന്നെ മരിക്കാനാണെന്ന് പറയില്ലേ? പണ്ടൊക്കെ കൂട്ടുകുടുംബമാകുമ്പോൾ കർമ്മം ചെയ്യാനുമൊക്കെ ഒരുപാട് ആളുകൾ കാണും. കാലം മാറിയില്ലേ? പടികം, മണിച്ചിത്രത്താട്, ദേവദൂതനൊക്കെ റീമാസ്റ്റർ ചെയ്ത് പുതിയ പതിപ്പ് വരുന്നു. ഇങ്ങനെ ചെയ്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ചിത്രങ്ങളുണ്ടോ? ഈ ചിത്രങ്ങൾ വന്നത് തന്നെ വലിയ അത്ഭുതമാണ്. ഇതിന്റെ നെഗറ്റീവ് ഒന്നും ഒരിടത്തുമില്ല. ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സിനിമകളുടെ നെഗറ്റീവ് ഇല്ല. ഇതൊക്കെ സംരക്ഷിക്കാൻ ആർക്കൈവ്സ് ഇല്ല. ഇപ്പോൾ ശക്തമായ ഒരു മൂവ്മെന്റ് ലോകവ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലേക്കും വരുന്നുണ്ട്. സിനിമകൾ റീസ്റ്റോർ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഹോളിവുഡിലെ പ്രമുഖ സംവിധായകൻ തന്നെ മുൻകൈ എടുക്കുന്നു. അരവിന്ദിന്റെ കുമ്മാട്ടി ഒക്കെ അങ്ങനെ വന്നതല്ലേ? അതെ, ഇപ്പോൾ ഇരുവർ ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസിക്കൽ ചെയ്യാൻ പറ്റണം. മണിച്ചിത്രത്താഴ് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. ഈ മൂന്ന് സിനിമകൾ കിട്ടിയത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആറാം തമ്പുരാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രെൻഡായി വരുന്നുണ്ട്. ഇപ്പോൾ ചിത്രം എന്ന സിനിമ ഇനി ചെയ്യാൻ നോക്കിയാൽ ഒന്നും പറ്റില്ല. എല്ലാം പോയി. ഇതൊരു വലിയ പ്രക്രിയയാണ്. തിയേറ്ററിൽ വന്നിട്ട് ഓടണം, അല്ലെങ്കിൽ വലിയ സങ്കടമായി പോകും. ഭരത് ഗോപി, സുകുമാരൻ തുടങ്ങിയ പല നടന്മാർക്കൊപ്പം അഭിനയിച്ചു. ഇപ്പോൾ അവരിൽ പലരുടെയും മക്കളുടെ കൂടെ അഭിനയിക്കുന്നു. എന്തു തോന്നുന്നു? ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ഏഴോ എട്ടോ പേരുണ്ട്. അവരുടെ എല്ലാം ഒന്നുകിൽ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജഗതി ചേട്ടന്റെ അച്ഛൻ ജഗതി എൻ കെ ആചാരി സാറിന്റെ കൂടെ അഭിനയിച്ചു. മുകേഷിന്റെ അമ്മയുടെ കൂടെ അഭിനയിച്ചു. വിജയരാഘവന്റെ അച്ഛൻ എൻ എൻ പിള്ള സാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരുമായി നല്ല സ്നേഹത്തിലായിരുന്നു. പിന്നെയും ഉണ്ട്, ബിജു മേനോന്റെ അച്ഛൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറും ആക്ടറുമാണ് വിനു പപ്പൻ. എന്റെ മടിയിലിരിക്കുന്ന ഒരു ഫോട്ടോ എന്നെ കൊണ്ട് കാണിച്ചു. കുതിരവട്ടം പപ്പുചേട്ടന്റെ മകനാണ്. അങ്ങനെ എന്റെ കൂടെ അഭിനയിച്ച ഒരുപാട് ആൾക്കാരുടെ മക്കളുടെയും മാതാപിതാക്കളുടെയും കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. തുടരും.